ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
അധ്യാപകനും എഴുത്തുകാരനും ദർശനം മാസികയുടെ പത്രാധിപരുമായിരുന്ന ഡി പങ്കജാഷക്കുറിപ്പെഴുതിയ പുതിയ ലോകം പുതിയ വഴി എന്ന കൃതിയിൽ സാമ്പത്തിക അസമത്വത്തിന്റെ കാരണമായി പറയുന്ന ചില കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന്, മനുഷ്യർക്ക് ഇതുവരെ സമൂഹ ജീവിതത്തിന്റെ ആനന്ദം അനുഭവിക്കാനായിട്ടില്ല എന്നതാണ്. അതായത്, പ്രാകൃത മനുഷ്യ കാലഘട്ടത്തിൽ എല്ലാം എല്ലാവർക്കുമായിരുന്നു. വേലിക്കെട്ടുകളില്ല, മതവ്യത്യാസങ്ങളില്ല, ഭരണകൂടങ്ങളില്ല. രണ്ട് പ്രശ്നങ്ങളെ അന്നുണ്ടായിരുന്നുള്ളൂ. ഒന്ന്, ഇരയും ഇണയും തേടുക. രണ്ട്, ഇരയാവാതിരിക്കുക. അദ്ദേഹം എഴുതുന്നു, ഇര തേടാനും ഇരയാകാതിരിക്കാനും കാട്ടാളന്മാർക്ക് കൂട്ടുചേരേണ്ടി വന്നു. കാട്ടുമൃഗങ്ങളെ ഓടിക്കുന്നതും പിടിക്കുന്നതും ഒറ്റയ്ക്കാകാവുന്നതല്ല. ഇന്നും കാട്ടാളജാതിക്കാരുടെ ഇടയിൽ ഈ ഐക്യമുണ്ട്. ഇന്നും 1000 അവാന്തര വിഭാഗങ്ങളും കലഹങ്ങളും അവരുടെ ഇടയിൽ ഉണ്ട് എന്നുകൂടി കാണണം. എന്തുകൊണ്ട് അന്നും ഇന്നും ഈ കൂട്ടായ്മ ബോധപൂർവമായിരുന്നിട്ടില്ല? പരിഷ്കൃത മനുഷ്യൻ സഹകരണ സംഘങ്ങളിൽ ചേരുന്നതുപോലെയാണ് കാട്ടാളയുഗത്തിലെ മനുഷ്യൻ കൂട്ടം ചേർന്ന് മൃഗങ്ങളെ വേട്ടയാടിയതും. ഒറ്റയ്ക്ക് പിടിക്കാവുന്നതിനെ അവൻ അങ്ങനെ തന്നെ പിടിച്ചിരുന്നു. കൂട്ടുകാരന് വേണ്ടിക്കൂടി പിടിക്കുക, മറ്റുള്ളവരെ കൂടി ഊട്ടുക, ഈ ബോധം അത് വെറുതെ ഉണ്ടാവില്ല. അതിന് സാധന വേണം, വാസന പോരാ. കൂട്ടായ്മ ബോധം വളർത്തിയാലേ വളരൂ. കാട്ടാളഘട്ടം മുതൽ ഇന്നുവരെ മനുഷ്യനിലെ ഈ സാമൂഹ്യ ബോധം വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് സാമ്പത്തിക അസമത്വത്തിന്റെ അടിസ്ഥാന കാരണം. ധനികനും ദരിദ്രനാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ പിന്നെയും കിട്ടാത്തതിനു വേണ്ടി വെമ്പുകയും ഉള്ളത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയുമാണ്. ദരിദ്രനും ഇത് തന്നെ ചെയ്യുന്നു. തൊഴിലാളി മുതലാളിയാണ്. എന്തുകൊണ്ടെന്നാൽ അവന്റെ ആത്മസഖി തൊഴിലല്ല, മുതലാണ്. തൊഴിലിനെ തോഴനാക്കിയവനാണ് തൊഴിലാളി. മുതലിനെ തോഴനാക്കുന്നവനാണ് മുതലാളി. ഇന്ന് എല്ലാവരും മുതലാളിമാരാണ്. ഇരു കൂട്ടരും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം, അടിസ്ഥാന ആവശ്യത്തിന് പോലും വേണ്ടത് കിട്ടാത്ത മുതലാളിമാരും എല്ലാ അനാവശ്യങ്ങൾക്കും വേണ്ടത് കിട്ടിയ മുതലാളിമാരും എന്ന് മാത്രം. അടിസ്ഥാന ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ തൊഴിലാളി അതിനുപരി ആശിക്കും. മുമ്പ് കൂടെ കഴിഞ്ഞ ദരിദ്രരെ പരിഗണിക്കില്ല. സർവരും സദാ സമ്പത്തിന്റെ പിന്നാലെ പായുകയാണ്. എല്ലാവരും ഓടുമ്പോൾ എല്ലാവരും ഓടും. ചിലർ ജയിക്കും, ചിലർ തോൽക്കും. ഉച്ചനീചത്വങ്ങൾ എല്ലാം ഈ ഓട്ടത്തിന്റെ ഫലമാണ്. വീണുപോയവനെ ഒരിക്കലും എഴുന്നേൽക്കാൻ മുന്നിൽ പോയവൻ സമ്മതിക്കില്ല. എഴുന്നേറ്റു പോയാൽ അവൻ തന്നെ പിന്നിലാക്കിയേക്കാം എന്ന ഭയം മുന്നിൽ പോയവനുണ്ട്. സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്നതിനുള്ള അടിസ്ഥാന കാരണം ഈ കൂട്ട ഓട്ടമാണ്. ഈ ഓട്ടത്തിനിടയിൽ ദരിദ്രർ ധനികരായെന്നും ധനികർ ദരിദ്രരായി എന്നും വരാം. ദാരിദ്ര്യം പൂർണ്ണമായി മാറിയാലും ഓട്ടം നിലയ്ക്കുകയില്ല. ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഫ്രഞ്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞരായ ലൂക്കാസ് ചാൻസിൽ, തോമസ് പിക്കേറ്റി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ലോകത്തിന്റെ സാമ്പത്തിക അസമത്വത്തെക്കുറിച്ച് ഒരു സുപ്രധാന പ്രസ്താവന ഇറക്കിയിരുന്നു. അതിങ്ങനെയാണ്: ലോക ജനസംഖ്യയുടെ 50% വരുന്ന ദരിദ്രർക്ക് ലോക സമ്പത്തിന്റെ 2% മാത്രമേ കൈവശമുള്ളൂ. എന്നാൽ വെറും 2% ലോകത്തെ ശതകോടീശ്വരന്മാർ കൈയാളുന്നത് ആഗോള സമ്പത്തിന്റെ 76%. കോവിഡ് കാലത്ത് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ എല്ലാവർക്കും ഏൽക്കേണ്ടി വന്നു. തൊഴിൽ നഷ്ടവും വരുമാന നഷ്ടവും അതിൽ പ്രധാനമാണ്. ലോക സാമ്പത്തിക രംഗവും ഇതിന്റെ ഇരയായി. എന്നാൽ ഓക്സ്ഫാം ഇപ്പോൾ പുറത്തുവിട്ട കണക്ക് നോക്കൂ. കോവിഡ് മഹാമാരിയിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കി എന്നാണ് റിപ്പോർട്ട്. 2020 മാർച്ചിന് ശേഷം ലോകത്തെ അതിസമ്പന്നരായ 10 ധനികർ അവരുടെ സമ്പത്ത് ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു എന്ന് കണക്കുകൾ പറയുന്നു. ഇലക്ട്രിക് കാർ കമ്പനിയായ ടെസ്ലയുടെ സ്ഥാപകൻ ഇലോൺ മസ്ക് ഉൾപ്പെടെ 10 ശതകോടീശ്വരന്മാരുടെ സമ്പാദ്യത്തിൽ ദിവസേന $130 കോടി വളർച്ചയാണുണ്ടായത്. അതിൽ ഗൂഗിളിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ ഉടമസ്ഥരുണ്ട്. എന്നാൽ ഈ കാലയളവിൽ ലോക ജനസംഖ്യയുടെ 99% പേരുടെയും വരുമാനം കുറഞ്ഞു എന്നും റിപ്പോർട്ടിലുണ്ട്. ലോകത്തെ 16.3 കോടി പേർ ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ഇന്ത്യയിലെ കാര്യം നോക്കിയാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോഴും അതിസമ്പന്നരുടെ സ്വത്ത് ഇരട്ടിയായി. അതിദരിദ്രരുടെ എണ്ണവും ഇരട്ടിയായി. ഇന്ത്യയിൽ അതിദരിദ്രരുടെ എണ്ണം 13.4 കോടിയിലെത്തി. രാജ്യത്ത് 4.6 കോടി ആളുകൾ കൂടി അതീവ ദരിദ്രരായി. 84% കുടുംബങ്ങളുടെയും വരുമാനമിടിഞ്ഞു. കോവിഡിൽ ആഗോളതലത്തിൽ ദാരിദ്ര്യ പട്ടികയിലേക്ക് വീണവരിൽ പകുതിയും ഇന്ത്യക്കാരാണ് എന്നും അസമത്വം കൊല്ലുന്നു എന്ന തലക്കെട്ടിൽ ഓക്സ്ഫാം പുറത്തുവിട്ട 2020-21 കാലയളവിലെ വാർഷിക അസമത്വ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇനി ഈ സാമ്പത്തിക അസമത്വത്തിന്റെ പ്രത്യക്ഷ ഫലങ്ങൾ എന്താണെന്ന് കൂടി നോക്കണം. അരാജകത്വം അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. എങ്ങനെയും പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ ആളുകൾ തേടും, കക്കുകയോ കൊല്ലുകയോ ചെയ്യും. അനധികൃത മാർഗങ്ങളിലൂടെ എളുപ്പം പണം കണ്ടെത്താനുള്ള വഴികൾ തേടും. നോക്കൂ, നമ്മുടെ നാട്ടിലും നേരായ വഴിയിൽ തൊഴിലിനോ കച്ചവടത്തിനോ സാഹചര്യങ്ങൾ കുറഞ്ഞു വരുമ്പോൾ പണമുണ്ടാക്കാൻ ഇത്തരം വഴികൾ തേടുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. ഗൂണ്ടാവിളയാട്ടവും കള്ളക്കടത്തും കഞ്ചാവ് കച്ചവടവും പൊടിപൊടിക്കുന്നു എന്ന് പരാതി പറയുമ്പോൾ സാമ്പത്തിക അസമത്വത്തിന്റെ പ്രത്യാഘാതങ്ങളിലേക്ക് കൂടി നോക്കണം. നേരത്തെ പങ്കജാഷക്കുറിപ്പ് പറഞ്ഞ വരികൾ തന്നെ നോക്കുക. ഇന്ന് എല്ലാവരും മുതലാളിമാരാണ്. ഇരു കൂട്ടരും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം, അടിസ്ഥാന ആവശ്യത്തിന് പോലും വേണ്ടത് കിട്ടാത്ത മുതലാളിമാരും എല്ലാ അനാവശ്യങ്ങൾക്കും വേണ്ടത് കിട്ടിയ മുതലാളിമാരും എന്ന് മാത്രം.